ഓം ശാന്തി. 9/1/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ വികർമ്മങ്ങളുടെ ശിക്ഷകളിൽ നിന്ന് മുക്തമാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ഈ അന്തിമ ജന്മത്തിൽ മുഴുവൻ കണക്കുകളും ഇല്ലാതാക്കി പാവനമായി മാറണം. ചോദ്യം: ചതിയനായ മായ ഏത് പ്രതിജ്ഞ മുറിക്കുവാനുള്ള പരിശ്രമമാണ് ചെയ്യുന്നത്? ഉത്തരം: നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ഒരു ദേഹധാരിയിലും ഞങ്ങൾ മനസ്സുവെക്കില്ല. ആത്മാവ് പറയുന്നു: ഞാൻ ഒരു ബാബയെ മാത്രമേ ഓർമ്മിക്കൂ, തന്റെ ദേഹത്തെ പോലും ഓർമ്മിക്കില്ല. ബാബ ദേഹസഹിതം എല്ലാത്തിന്റെയും സന്യാസം ചെയ്യിക്കുന്നു. എന്നാൽ മായ ഈ പ്രതിജ്ഞയെയാണ് മുറിക്കുന്നത്. ദേഹത്തോട് ആകർഷണം ഉണ്ടാകുന്നു. ആരാണോ പ്രതിജ്ഞ ലംഘിക്കുന്നത്, അവർക്ക് വളരെയധികം ശിക്ഷകളും അനുഭവിക്കേണ്ടി വരും. ഗീതം: അങ്ങ് തന്നെയാണ് മാതാവും പിതാവും, അങ്ങ് തന്നെ. ഓം ശാന്തി. ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റെ മഹിമയും ചെയ്യുന്നു, പിന്നീട് ഗ്ലാനിയും ചെയ്യുന്നു. ഇപ്പോൾ ഉയർന്നതിലും ഉയർന്ന ബാബ സ്വയം വന്ന് പരിചയം നൽകുന്നു. പിന്നീട് രാവണരാജ്യം ആരംഭിക്കുമ്പോഴാണ് തന്റെ വലിപ്പം കാണിക്കുന്നത്. ഭക്തിമാർഗത്തിൽ ഭക്തിയുടെ രാജ്യമാണ്, അതിനാലാണ് രാവണരാജ്യം എന്ന് പറയുന്നത്. അത് രാമരാജ്യം, ഇത് രാവണരാജ്യം. രാമനെയും രാവണനെയും താരതമ്യം ചെയ്യുന്നു. ബാക്കി ആ രാമൻ ത്രേതായുഗത്തിലെ രാജാവാണ്, അവരെക്കുറിച്ചല്ല ഈ പറയുന്നത്. രാവണനാണ് പകുതി കൽപ്പത്തിലെ രാജാവ്, രാമൻ പകുതി കൽപ്പത്തിലെ രാജാവല്ല. ഇത് വിശദമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബാക്കിയെല്ലാം സഹജമായി മനസ്സിലാക്കുന്നതിനുള്ള കാര്യങ്ങളാണ്. നമ്മൾ എല്ലാവരും സഹോദരങ്ങളാണ്. നാം എല്ലാവരുടെയും പിതാവ് ഒരേ ഒരു നിരാകാരനാണ്. ബാബയ്ക്കറിയാം, ഈ സമയത്ത് എന്റെ എല്ലാ മക്കളും രാവണന്റെ ജയിലിലാണ്. കാമചിതയിലിരുന്ന് എല്ലാവരും കറുത്തിരിക്കുന്നു. ഇത് ബാബയ്ക്കറിയാം. ആത്മാവിൽ തന്നെയല്ലേ മുഴുവൻ ജ്ഞാനവും ഉള്ളത്. ഇതിലും ഏറ്റവും കൂടുതൽ മഹത്വം നൽകേണ്ടത് ആത്മാവിനെയും പരമാത്മാവിനെയും തിരിച്ചറിയുന്നതിനാണ്. ഇത്രയും ചെറിയ ആത്മാവിൽ എത്ര പാർട്ട് അടങ്ങിയിരിക്കുന്നു, അത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ദേഹാഭിമാനത്തിൽ വന്ന് പാർട്ട് അഭിനയിക്കുകയാണെങ്കിൽ സ്വധർമ്മം മറന്നുപോകുന്നു. ഇപ്പോൾ ബാബ വന്ന് ആത്മാഭിമാനിയാക്കി മാറ്റുന്നു. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് തന്നെയാണ് എനിക്ക് പാവനമായി മാറണം എന്ന് പറയുന്നത്. അതിനാൽ ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ആത്മാവ് വിളിക്കുന്നുണ്ട്, അല്ലയോ പരമപിതാവേ, അല്ലയോ പതീത പാവന. ഞങ്ങൾ ആത്മാക്കൾ പതീതമായിരിക്കുന്നു, വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റിയാലും. സംസ്കാരം എല്ലാ ആത്മാക്കളിലും ഉണ്ടല്ലോ. ഞാൻ പതീതമായി എന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. ആരാണോ വികാരത്തിലേക്ക് പോകുന്നത്, അവരെയാണ് പതീതം എന്ന് പറയുന്നത്. പതീതരായ മനുഷ്യർ പാവനമായ ദേവതകളുടെ ക്ഷേത്രങ്ങളിൽ ചെന്ന് അവരുടെ മുന്നിൽ മഹിമ പാടുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ, നിങ്ങൾ തന്നെയായിരുന്നു പൂജ്യരായ ദേവതകൾ. 84 ജന്മങ്ങൾ എടുത്തെടുത്ത് തീർച്ചയായും താഴേക്ക് ഇറങ്ങേണ്ടി വരും. പാവനത്തിൽ നിന്ന് പതീതവും പതീതത്തിൽ നിന്ന് പാവനവുമാകുന്നതിനുള്ള കളിയാണിത്. മുഴുവൻ ജ്ഞാനവും ബാബ വന്ന് സൂചനകളിലൂടെ മനസ്സിലാക്കി തരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും അന്തിമ ജന്മമാണ്. എല്ലാവർക്കും കണക്ക് വഴക്കുകൾ അവസാനിപ്പിച്ച് തിരിച്ചുപോകണം. ബാബ സാക്ഷാത്കാരം ചെയ്യിക്കുന്നു. പതീതർക്ക് തന്റെ വികർമ്മങ്ങളുടെ ശിക്ഷ തീർച്ചയായും അനുഭവിക്കേണ്ടി വരും. അവസാനം ഏതെങ്കിലും ജന്മം നൽകിയാണ് ശിക്ഷ നൽകുക. മനുഷ്യ ശരീരത്തിൽ ഇരുന്ന് തന്നെയാണ് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരിക. ശിക്ഷകൾ അനുഭവിക്കാനായി തീർച്ചയായും ശരീരം എടുക്കേണ്ടി വരും. ഞാൻ ശിക്ഷ അനുഭവിക്കുകയാണ് എന്ന ആത്മാവിന് അനുഭവമാകും. എങ്ങനെയാണോ കാശി കൽവെട്ടിൽ ബലിയാകുമ്പോൾ ശിക്ഷകൾ അനുഭവിക്കുന്നത്, ചെയ്ത പാപങ്ങളുടെ സാക്ഷാത്കാരം ഉണ്ടാകും. അപ്പോഴാണ് പറയുന്നത്, ക്ഷമിക്കണേ ഭഗവാനെ, ഞങ്ങൾ വീണ്ടും ഇങ്ങനെ ചെയ്യില്ല. സാക്ഷാത്കാരമുണ്ടാകുമ്പോഴാണ് ക്ഷമ യാചിക്കുന്നത്. അനുഭവമാകുന്നു, ദുഃഖമനുഭവിക്കുന്നു. ഏറ്റവും കൂടുതൽ മഹത്വം ആത്മാവിനും പരമാത്മാവിനുമാണ്. ഇക്കാര്യം മറ്റാർക്കും അറിയില്ല. ആത്മാവ് തന്നെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ആത്മാവ് വളരെ ശക്തിശാലി ആയില്ലേ? മുഴുവൻ ഡ്രാമയിലും മഹത്വമുള്ളത് ആത്മാവിനും പരമാത്മാവിനുമാണ്. ഇത് മറ്റാർക്കും അറിയില്ല. ആത്മാവെന്താണ്, പരമാത്മാവാരാണ് എന്ന് ഒരു മനുഷ്യന് പോലും അറിയില്ല. ഡ്രാമയനുസരിച്ച് ഇതും സംഭവിക്കേണ്ടതാണ്. നിങ്ങൾ കുട്ടികൾക്കും ജ്ഞാനമുണ്ട്. ഇത് പുതിയ കാര്യമൊന്നുമല്ല. കൽപ്പം മുൻപും ഇത് സംഭവിച്ചിട്ടുണ്ട്. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം എന്ന് പറയാറുണ്ട്. എന്നാൽ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ബാബ ഒരുപാട് സന്യാസിമാർക്കൊപ്പം ജീവിച്ചിട്ടുണ്ട്. അവർ കേവലം പേര് പറയുന്നു എന്ന് മാത്രം. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. അതായത്, നമ്മൾ പഴയ ലോകത്തിൽ നിന്നും പുതിയ ലോകത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പഴയ ലോകത്തോട് തീർച്ചയായും വൈരാഗ്യം ഉണ്ടാകണം. ഇതിൽ എന്ത് മനസ്സ് വയ്ക്കാനാണ്? നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ഒരു ദേഹധാരിയിലും മനസ്സ് വെക്കില്ല. ആത്മാവ് പറയുന്നു, ഞാനൊരു ബാബയെ മാത്രം ഓർമ്മിക്കും, തന്റെ ദേഹത്തെ പോലും ഓർക്കില്ല. ബാബ ദേഹസഹിതം എല്ലാം സന്യാസം ചെയ്യിക്കുന്നു. പിന്നീട് മറ്റുള്ളവരുടെ ദേഹത്തോട് എന്ത് സ്നേഹം വയ്ക്കാനാണ്? ആരോടെങ്കിലും സ്നേഹം വെച്ചാൽ അവരുടെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും, പിന്നെ ഈശ്വരനെ ഓർമ്മ വരില്ല. പ്രതിജ്ഞ ലംഘിച്ചാൽ പിന്നീട് ശിക്ഷകളും ഒരുപാട് അനുഭവിക്കേണ്ടതായി വരും, പദവിയും ഭ്രഷ്ടമാകും. അതിനാൽ എത്ര സാധിക്കുമോ അത്രയും ബാബയെ മാത്രം ഓർമ്മിക്കണം. മായ വളരെ വലിയ ചതിയനാണ്. ഏത് സാഹചര്യമായാലും മായയിൽ നിന്ന് സ്വയം രക്ഷിക്കണം. ദേഹാഭിമാനത്തിന്റെ കടുത്ത അസുഖമുണ്ട്. ബാബ പറയുന്നു, ഇപ്പോൾ ദേഹി അഭിമാനിയായി മാറൂ. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ ദേഹാഭിമാനത്തിന്റെ അസുഖം വിട്ടുമാറും. മുഴുവൻ ദിവസവും ദേഹാഭിമാനത്തിലാണ് ഇരിക്കുന്നത്. ബാബയെ വളരെ വിരളമായേ ഓർമ്മിക്കുന്നുള്ളൂ. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, കൈകൾ കൊണ്ട് ജോലി ചെയ്യണം, എന്നാൽ മനസ്സ് ഭഗവാനിലായിരിക്കണം. പ്രിയതമനും പ്രിയതമയും ജോലികൾ ചെയ്തുകൊണ്ടും പരസ്പരം ഓർമ്മിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ആത്മാക്കൾ പരമാത്മാവിനോട് പ്രീതി വയ്ക്കണം, ബാബയെ മാത്രം ഓർമ്മിക്കണം. നിങ്ങളുടെ ലക്ഷ്യം തന്നെ ദേവീ ദേവതയായി മാറുക എന്നതാണ്. അതിനായി പുരുഷാർത്ഥം ചെയ്യണം. മായ തീർച്ചയായും ചതിക്കും. സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ കുടുങ്ങി മരിക്കും. പിന്നെ ഗ്ലാനിയും ഉണ്ടാകും, നഷ്ടവും വലുതായിരിക്കും. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ ബിന്ദുവാണ്. നമ്മുടെ അച്ഛൻ ബീജരൂപനും ജ്ഞാനസാഗരവുമാണ്. ഇത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ആത്മാവ് എന്താണ്, അതിലെങ്ങനെയാണ് അവിനാശി പാർട്ട് അടങ്ങിയിരിക്കുന്നത്? ഈ ഗൂഹ്യമായ കാര്യങ്ങൾ നല്ല നല്ല കുട്ടികൾ പോലും പൂർണമായി മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥ രീതിയിൽ സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കൂ. എന്നിട്ട് ബാബ ബിന്ദുവിനെ ഓർമ്മിക്കൂ. ബാബ ജ്ഞാനസാഗരനാണ്, ബീജരൂപനാണ്. ഇങ്ങനെ മനസ്സിലാക്കി ഓർമ്മിക്കുന്നവർ വളരെ കുറവാണ്. വലിയ ചിന്തകളല്ല, ഇതിൽ വളരെ സൂക്ഷ്മമായ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ആത്മാവാണ്, നമ്മുടെ ബാബ വന്നിരിക്കുന്നു, ബാബ ബീജരൂപനും ജ്ഞാനസാഗരനുമാണ്. നമ്മളെ ജ്ഞാനം കേൾപ്പിക്കുകയാണ്. ധാരണയുണ്ടാകുന്നതും ചെറിയ ആത്മാവാകുന്ന എന്നിലാണ്. ഇങ്ങനെ വളരെയധികം പേരുണ്ട്, വലിയ രീതിയിൽ പറയുക മാത്രം ചെയ്യും, ആത്മാവും പരമാത്മാവും. എന്നാൽ യഥാർത്ഥ രീതിയിൽ ബുദ്ധിയിൽ വരുന്നില്ല. കഴിയുന്നില്ലെങ്കിൽ വലിയ രീതിയിലായാലും ഓർമ്മിക്കൂ. എന്നാൽ ആ യഥാർത്ഥ രീതിയിലുള്ള ഓർമ്മയാണ് കൂടുതൽ ഫലം നൽകുന്നത്. അവർക്കത്രയും ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. ഇതിൽ വളരെയധികം പരിശ്രമമുണ്ട്. ഞാൻ ആത്മാവ് ചെറിയ ബിന്ദുവാണ്. ബാബയും ഇത്ര തന്നെ ചെറിയ ബിന്ദുവാണ്. ബാബയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. ഇതും നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ബുദ്ധിയിൽ വരുന്നുണ്ട്. എന്നാൽ നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും ഈ ചിന്തകൾ ബുദ്ധിയിൽ വരിക അങ്ങനെ സംഭവിക്കുന്നില്ല, മറന്നുപോകുന്നു. മുഴുവൻ ദിവസവും ഈ ചിന്തകൾ ഉണ്ടാവണം. ഇതാണ് സത്യം, സത്യമായ ഓർമ്മ. ഞാൻ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് എന്ന സത്യം ആരും പറയുന്നില്ല. ചാർട്ട് തീർച്ചയായും അയക്കുന്നുണ്ട്, പക്ഷേ അതിൽ സ്വയം ബിന്ദുവാണെന്ന് മനസ്സിലാക്കി ബിന്ദുവായ ബാബയെ ഓർമ്മിക്കുന്നു എന്നെഴുതുന്നില്ല. സത്യതയോടെ മുഴുവനും എഴുതുന്നില്ല. വളരെ നന്നായി മുരളി എടുക്കുന്നുണ്ട്, എന്നാൽ യോഗം കുറവാണ്, ദേഹാഭിമാനം കൂടുതലാണ്. ഈ ഗുപ്തമായ കാര്യം പൂർണമായും മനസ്സിലാക്കുന്നില്ല, സ്മരിക്കുന്നില്ല. ഓർമ്മയിലൂടെ പാവനമായി മാറണം. ആദ്യം കർമാതീത അവസ്ഥ വേണമല്ലോ. അവർക്കേ ഉയർന്ന പദവി നേടാൻ സാധിക്കൂ. വിശ്വത്തിന്റെ അധികാരിയായി മാറുക എന്നത് ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്നതുപോലെയാണോ? അവർ പോലും അല്പകാലത്തിലെ ലക്ഷ്യം പ്രാപ്തമാക്കാനായി എത്ര പഠിക്കുന്നു. വരുമാനമാർഗമുണ്ടാകുന്നു. മുൻപ് വക്കീലന്മാർ ഇത്രയധികം സമ്പാദിച്ചിരുന്നോ? ഇപ്പോൾ എത്രയധികം സമ്പാദിക്കുന്നു? കുട്ടികൾക്ക് തന്റെ മംഗളത്തിനായി ഒന്നാമതായി സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ യഥാർത്ഥ രീതിയിൽ ഓർമ്മിക്കണം. രണ്ടാമതായി ത്രിമൂർത്തി ശിവന്റെ പരിചയം മറ്റുള്ളവർക്കും നൽകണം. കേവലം ശിവൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കില്ല, ത്രിമൂർത്തി എന്ന് തീർച്ചയായും പറയണം. മുഖ്യമായത് രണ്ട് ചിത്രങ്ങളാണ്, ത്രിമൂർത്തിയും വൃക്ഷവും. ഏണിപ്പടിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ജ്ഞാനം വൃക്ഷത്തിലുണ്ട്. ഈ ചിത്രം എല്ലാവരുടെ പക്കലും ഉണ്ടായിരിക്കണം. ഒരു ഭാഗത്ത് ത്രിമൂർത്തിയും ഗോളവും മറുഭാഗത്ത് വൃക്ഷവും. ഇതായിരിക്കണം പാണ്ഡവസേനയുടെ കൊടി. ഡ്രാമയുടെയും വൃക്ഷത്തിന്റെയും ജ്ഞാനം ബാബ നൽകുന്നു. ലക്ഷ്മി നാരായണന്മാരും വിഷ്ണുവും ആരാണ്? ഇത് ആരും മനസ്സിലാക്കുന്നില്ല. മഹാലക്ഷ്മിയുടെ പൂജ ചെയ്യുന്നു, ലക്ഷ്മി വരും എന്ന് കരുതുന്നു. ഇപ്പോൾ ലക്ഷ്മിക്ക് ധനം എവിടെ നിന്ന് ലഭിക്കും? നാല് കൈകളുള്ളത്, എട്ട് കൈകളുള്ളത് എന്നിങ്ങനെ എത്ര ചിത്രങ്ങളാണ് നിർമ്മിക്കുന്നത്? എന്നാൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. എട്ട് പത്ത് കൈകളുള്ള മനുഷ്യരൊന്നും ഉണ്ടാകില്ല. ആർക്കെന്ത് തോന്നിയോ അതുപോലെ ഉണ്ടാക്കി. അത് തുടർന്ന് വന്നു. ആരോ പറഞ്ഞു ഹനുമാന്റെ പൂജ ചെയ്യൂ, അതുമതി, അതിന്റെ പുറകെ പോകും. സഞ്ജീവനി മരുന്ന് കൊണ്ടുവന്നു എന്ന് കാണിക്കുന്നു. അതിന്റെയും അർത്ഥം നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. സഞ്ജീവനി മരുന്ന് എന്നത് മന്മനാഭവയാണ്. ചിന്തിക്കണം, ഏതുവരെ ബ്രാഹ്മണനായി മാറുന്നില്ലയോ, ബാബയുടെ പരിചയം ലഭിക്കുന്നില്ലയോ, അതുവരെ കാൽക്കാശിന് വിലയില്ലാത്തവരാണ്. ലക്ഷ്യത്തെക്കുറിച്ച് മനുഷ്യർക്ക് എത്ര അഭിമാനമാണ്! അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. രാജധാനി സ്ഥാപിക്കുന്നതിൽ എത്ര പരിശ്രമം വേണ്ടിവരുന്നു. അത് ബാഹുബലമാണ്, ഇത് യോഗബലമാണ്. ഈ കാര്യങ്ങൾ ശാസ്ത്രങ്ങളിലില്ല. വാസ്തവത്തിൽ നിങ്ങൾക്ക് ശാസ്ത്രങ്ങളൊന്നും പരിശോധിക്കേണ്ടതില്ല. അഥവാ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ശാസ്ത്രങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ എന്ന്. എങ്കിൽ പറയൂ, ഉണ്ട്. ഇതെല്ലാം ഭക്തിമാർഗത്തിലേതാണ്. ഇപ്പോൾ ഞങ്ങൾ ജ്ഞാനമാർഗത്തിലൂടെയാണ് നടക്കുന്നത്. ജ്ഞാനം നൽകുന്നത് ഒരേ ഒരു ജ്ഞാനസാഗരനായ ബാബയാണ്. ഇതിനെ ആത്മീയ ജ്ഞാനം എന്നാണ് പറയുന്നത്. ആത്മാവിരുന്ന് ആത്മാക്കൾക്ക് ജ്ഞാനം നൽകുകയാണ്. അവിടെ മനുഷ്യൻ മനുഷ്യർക്ക് നൽകുന്നു. മനുഷ്യനൊരിക്കലും ആത്മീയ ജ്ഞാനം നൽകാൻ സാധിക്കില്ല. ജ്ഞാനസാഗരനായ പതീത പാവനൻ, മുക്തിദായകൻ, സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബയാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, ഇന്നതിന്നതെല്ലാം ചെയ്യൂ. ഇപ്പോൾ നോക്കൂ, ശിവജയന്തി എത്ര ഉത്സാഹത്തോടെ ആഘോഷിക്കുന്നു. ട്രാൻസ്ലൈറ്റിന്റെ ചിത്രം ചെറുതായാലും ശരി എല്ലാവർക്കും ലഭിക്കണം. നിങ്ങളുടേത് തീർത്തും പുതിയ കാര്യമാണ്. ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. വളരെയധികം പത്രങ്ങളിൽ വാർത്ത നൽകണം, ശബ്ദം ഉയർത്തണം. സെന്റർ തുറക്കുന്നവരും ഇങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് അത്രയ്ക്ക് ലഹരി ഉയർന്നിട്ടില്ല. നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇത്രയധികം ബ്രഹ്മകുമാരന്മാരും കുമാരിമാരും ഉണ്ട്. ശരി, ബ്രഹ്മാവിന്റെ പേര് മാറ്റി ആരുടെ പേര് വേണമെങ്കിലും വെച്ചോളൂ. രാധാകൃഷ്ണന്റെ പേര് വെച്ചോളൂ. അപ്പോൾ ബ്രഹ്മകുമാരന്മാരും കുമാരിമാരും എവിടെ നിന്നാണ് വന്നത്? ബ്രഹ്മാവ് വേണമല്ലോ. എങ്കിലല്ലേ മുഖവംശാവലിയായി ബി കെ ഉണ്ടാകൂ. കുട്ടികൾ മുന്നോട്ടു പോകവേ കൂടുതൽ മനസ്സിലാക്കും. ചിത്രം വളരെ വ്യക്തമാണ്. ലക്ഷ്മി നാരായണന്മാരുടെ ചിത്രം വളരെ നല്ലതാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ സർവിസബിൾ ആജ്ഞാകാരി വിശ്വസ്തരായ കുട്ടികൾക്ക് നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, കർമാതീതമായി മാറുന്നതിനായി ബാബയെ സൂക്ഷ്മ ബുദ്ധികൊണ്ട് മനസ്സിലാക്കി യഥാർത്ഥ രീതിയിൽ ഓർമ്മിക്കണം. പഠിപ്പിനോടൊപ്പമൊപ്പം യോഗത്തിലും പരിപൂർണ ശ്രദ്ധ നൽകണം. രണ്ട്, മായയുടെ ചതിയിൽ നിന്ന് സ്വയം രക്ഷപ്പെടണം. ആരുടെയും ദേഹത്തോട് മോഹം വയ്ക്കരുത്. സത്യമായ പ്രീതി ഒരേയൊരു ബാബയോട് വെക്കണം. ദേഹാഭിമാനത്തിലേക്ക് വരരുത്. വരദാനം: ബ്രഹ്മമുഹൂർത്ത സമയത്ത് വരദാനങ്ങൾ എടുക്കുകയും ദാനം നൽകുകയും ചെയ്യുന്ന ബാബയ്ക്ക് സമാനമായ വരദാനി മഹാദാനിയായി ഭവിക്കട്ടെ. ബ്രഹ്മമുഹൂർത്ത സമയത്ത് പ്രത്യേകിച്ചും ബ്രഹ്മലോക നിവാസിയും ജ്ഞാനസൂര്യനുമായ ബാബ ലൈറ്റിന്റെയും മൈറ്റിന്റെയും, അതായത് ഗുണങ്ങളുടെയും ശക്തികളുടെയും കിരണങ്ങൾ കുട്ടികൾക്ക് വരദാനമായി നൽകുന്നു. ഒപ്പമൊപ്പം ബ്രഹ്മബാബയും ഭാഗ്യവിധാതാവിന്റെ രൂപത്തിൽ ഭാഗ്യമാകുന്ന അമൃത് വിതരണം ചെയ്യുന്നു. ബുദ്ധിയാകുന്ന കലശം അമൃത് സ്വീകരിക്കാൻ യോഗ്യമായിരിക്കുക മാത്രമേ വേണ്ടൂ. ഒരു വിധത്തിലുമുള്ള വിഘ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകാതിരിക്കാനും മുഴുവൻ ദിവസത്തേക്കുമുള്ള ശ്രേഷ്ഠ സ്ഥിതിയുടെയും ശ്രേഷ്ഠ കർമ്മത്തിന്റെയും ശ്രേഷ്ഠമായ ശുഭമുഹൂർത്തമാണിത്. എന്തെന്നാൽ അമൃതവേള സമയത്തെ അന്തരീക്ഷം തന്നെ മനോവൃത്തിയെ പരിവർത്തനപ്പെടുത്തുന്നതാണ്. അതിനാൽ ആ സമയം വരദാനങ്ങളെടുത്ത് ദാനം ചെയ്യണം, അല്ലെങ്കിൽ ദാനിയും മഹാദാനിയുമായി മാറണം. സ്ലോഗൻ: ക്രോധിയുടെ ജോലിയാണ് ക്രോധിക്കുക, താങ്കളുടെ ജോലിയാണ് സ്നേഹം നൽകുക. തന്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്ന സേവനം ചെയ്യൂ. സ്വമംഗളത്തിനുള്ള പ്ലാനുകളിലൂടെ വിശ്വസേവനത്തിനായുള്ള സകാശ് താനെ ലഭിക്കുന്ന വിധത്തിലുള്ള പ്ലാനുകൾ തയ്യാറാക്കൂ. ഞങ്ങൾ ബാബയ്ക്ക് സമാനം ആയി തീരുക തന്നെ ചെയ്യും എന്ന ഉറച്ച പ്രതിജ്ഞ തന്റെ മനസ്സിൽ ഉന്മേഷത്തോടെയും ഉത്സാഹത്തോടെയും എടുക്കണം. ബ്രഹ്മബാബയ്ക്കും ഓരോ കുട്ടികളോടും അതിയായ സ്നേഹമുണ്ട്. അതിനാൽ ബാബ ഓരോ കുട്ടികളെയും ഇമർജ് ചെയ്ത് ബാബയ്ക്ക് സമാനമാക്കുന്നതിനായി സകാശ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഓം ശാന്തി.